ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
எதர்த்தாக, இதனு வேண்டியான அர்த்தம். எஸ்மை, ஏதெந்தினு வேண்டிட்டானோ. சர்வே வாயு கரண வியாபார, ஈ பிராணாபானாதி இவருடைய இந்திரியங்களுடைய எல்லாம் பிரவர்த்தனங்களெல்லாம் ஏதெந்தினு வேண்டிட்டான? ஈ அறிவினு வேண்டிட்டான. ஈ அறிவிண்ட உபாசனையான எல்லாம் எத் பிரயுக்தாக, ஏதெந்த பிரேரிப்பிச்சிட்டான் இதெல்லாம் பிரவர்த்திப்பிக்கணும். ஏதெந்தினு வேண்டிட்டான் ஆ அறிவு பிரேரிப்பிச்சு அறிவினு வேண்டி பிரவர்த்திக்கிற சர்வம், அறிவிண்ட சுதந்திரத்தின் வேண்டி பிரவர்த்திக்கணும். அதனை அதிண்ட அஜானத்தில் நின்றும் மோசிப்பிக்கிறதினு வேண்டி பிரவர்த்திக்கணும். சர்வே வாயு கர்ணம் வியாபாராக. அதுகொண்டாணு பரையின்றது, அறிஞ்சோ அறியாது சர்வ ஜீவன்மாரும் மோட்சத்திலேக்கு சஞ்சரிச்சு கொண்டிருக்கணும்னு பரையின்றது. அங்கே பரையாறுள்ள ஆச்சாரியன்மார் போதபூர்வமாய் சிலர் சிரமிக்கிறவனு வேண்டி சிலர் அபோதம் சகஜமாக பிரவர்த்திச்சு கொண்டேயிருக்கும். ரெண்டும் தம்மிலுள்ள வித்தியாசம் என்ன? ஈ சகஜமாயிட்டுள்ள பிரவர்த்தனம் ஒரிக்கலும் அவனை மோட்சத்திலேக்கு எத்திக்கல. போதபூர்வமாய் பிரவர்த்திக்காத்தோளம் காலம் சகஜமாய பிரவர்த்தனம் ஏதெங்கிலும் சமயத்தவனு போதபூர்வமாய பிரவர்த்தனத்திலேக்கு கொண்டு எத்திக்காம். அங்கே எத்திக்கும்போ அவன் லட்சியத்திலெத்திச்சேரும். சகஜமாய பிரவர்த்தனம் எந்தொண்டான? விவேகம் இல்லாத பிரவர்த்தனமாக. எங்கே? இந்திரியங்கள் கரணங்கள் ஆ அறிவிந்த சாநித்தியத்தில் பிரவர்த்திச்சு விஷய ரூபாதி விஜயானமாகன பலி அவனர்ப்பிச்சு கொண்டிருக்கையான. ஆ பலியட அர்ப்பணம் நடக்கிறத்தோளம் காலம் அவன் மோசனமில்ல, பட்சே பிரவர்த்தனம் நடந்துகொண்டிருக்கும். கெட்டிட்டு வஞ்சி தொழிலது போலயும் எத்திர பிரவர்த்தாலும் வஞ்சி கடவுள் தான் வேணும், அது சம்பவிச்சு கொண்டிருக்கும். அதுகொண்டு சர்வரும் அது வண்டியான சிரமிக்கிறதெங்கிலும் போதபூர்வமாய பிரவர்த்தனம் கூடாது மோசன சாத்தியமல்ல. போதபூர்வமாய பிரவர்த்தனம் என்ன பண்ணால் மோட்சம் வேணும்னு அறிஞ்சுகொண்டு எந்தெங்கிலும் பிரவர்த்தா போரா? போதம் விவேகம் ஆத்மா அனாத்ம விவேகபூர்வகமாய பிரவர்த்தனம். கழிஞ்ஞ மந்திரத்தின் பாஷ்யத்தினோ சேர்ச்சி ஆ ஏகத்துவ விஞ்ஞான சாட்சாத்காரம் வரை ஏகத்துவ பாவனையோடுகூடி பிரவர்த்திக்கணும்னு பறந்து. அதான போதபூர்வமாய பிரவர்த்தனம், விவேகபூர்வகமாய பிரவர்த்தனம். அங்கே ஒரு பிரவர்த்தனம் கொண்டு மாத்தமே அவன் மோசனம் சாத்தியமாகும். அனாசகஜமாய பிரவர்த்தனம் என்பது முன்னோட்டு நயக்கத்தில் பட்சே பிரவர்த்தனம் நடந்துகொண்டிருக்கும். அதான எத் பிரயுக்தாக யதார்த்தாக, ஏதொன்று பிரேரிப்பிச்சிட்டாணோ ஏதனு வேண்டியாணோ. சர்வே வாயுகர்ணம் வியாபார, ஈ பிராணாபானாதிகளும் இந்திரியங்களும் எல்லாம் பிரவர்த்திச்சு கொண்டிருக்கின்றது. அவன் சுவன்ய சித்த, அவன் இதெல்லாம் உபரியான அந்யனான. ஈ சம்சாராதீதனாய பிரபஞ்சாதீதனாய ஆத்மாவானோ என்னிவிட சித்தமாகணும். இதான ஸ்ருதியுடைய தாற்பயம். வாக்கியார்த்தக இது வாக்கியார்த்தக, இதான ஸ்ருதியுடைய தாற்பயம். அதுகொண்டு ஹயத்தில் பிரகாசிக்கணும் என்ன ஆவர்த்திச்சு கேட்டது கொண்டாயில்ல, அது ஸ்ருதியிலூட தான் கேட்கணும். ஸ்ருதி தான் அது போதிப்பிக்கணும். அப்போ ஹயத்தில் பிரகாசிக்கணும் என்று கேட்கும்போ ஆ பிரகாசத்தின் தடஸமாக அங்கே பிரகாசிக்கிறது அல்ல, பிரகாச அனுபவத்தினோ பிரகாச சாட்சாத்தின் தடஸமாக அறிவில்லாய்மையை நீக்கிறதி ஆ ஸ்ருதிக்கே சேஷி உண்டு. அதுகொண்டான ஸ்ருதி வாக்கியம் குரு உபதேசிக்கிறதும். அதான இது சிரவணத்தின் பிரத்யேகம். அது கௌரவமுள்ள ஒரு விஷயமாய் தான் நம்ம மனசிலாகணும். அல்பம் நம்ம மானசிக உல்லாசத்தின் வேண்டி செய்யும் சிறியொரு வியாபாரமான என்ன நம்ம தரிக்கா பாடல ஆத்தியந்திகமாக அது அஜான நாசத்தின் தான் உபகரிக்கணும். கிஞ்ச மாத்திரமல்ல മൂന്നാമത്തെ മന്ത്രം ഊർധ്വം പ്രാണം ഉന്നയതി അപാനം പ്രത്യഗസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ ദേവാ ഉപാസതേ. ആ മന്ത്രത്തിൽ നമ്മുടെ ഭാഷത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് യഹ എന്ന് കൂട്ടിച്ചേർക്കുക. യഹ ഏതൊരുവനാണോ പ്രാണം ഊർധ്വം ഉന്നയതി, പ്രാണനെ മുകളിലേക്ക് ചലിപ്പിക്കുന്നത്, അപാനം പ്രത്യക് അസ്യതി, അപാനനെ താഴേക്ക് പ്രവർത്തിപ്പിക്കുന്നത്, മധ്യേ വാമനം ആസീതം, ഹൃദയത്തിൽ ആരാധനായി സ്ഥിതി ചെയ്യുന്നവൻ, വാമനം സംഭജനീയം, സർവരും ആരാധിക്കേണ്ടവനായി ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അവനെ വിശ്വേ ദേവാ ഉപാസതേ, സർവദേവന്മാരും ഉപാസിക്കുന്നു. അതായത് ജീവന്മാർ ദേവന്മാരെ ഉപാസിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ ദേവന്മാരെ ഉപാസിക്കുന്നു, മോക്ഷത്തിന് വേണ്ടി മോചനത്തിന് വേണ്ടി ഉപാസിക്കുന്നു. പക്ഷെ ആ ദേവന്മാരെല്ലാം ആരും ഉപാസിക്കുന്നു, ആ ജീവൻ ഉപാസിക്കുന്നു. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ദേവന്മാരെന്ന് പറയുമ്പോൾ ആ ഇന്ദ്രിയങ്ങൾ തന്നെ. അപ്പൊ ജീവൻ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളെല്ലാം ആ ജീവനെ ഉപാസിച്ച് പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇതാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് ബാഹ്യമായി സംഭവിക്കുന്ന അത് തന്നെ. ജീവന്മാർ ആ ജീവന്റെ സൃഷ്ടികളായ ദേവന്മാരെ ഉപാസിക്കുന്നു, പല നാമത്തിലും രൂപത്തിലും ബാഹ്യമായ ഉപാസന അവയ്ക്ക് വേണ്ടി അർപ്പിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു. ആ ദേവന്മാരോ, അവർക്കും മോചനം ആവശ്യമാണ്, അതുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു, ഭജിക്കുന്നു. അവർക്ക് പിന്നെ ഭജിക്കാൻ ആരും മറ്റൊരു ദേവനില്ല, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ആ ജീവനെ തന്നെ ഭജിക്കുന്നു, ആ ഹൃദയദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവിനെ തന്നെ ഭജിക്കുന്നു. അതും ഈ മന്ത്രത്തിന്റെ താല്പര്യമാണ്. കിഞ്ച മാത്രമല്ല അസ്യ വിശ്രംസമാനസ്യ ശരീരസ്ഥസ്യ ദേഹിനഃ ദേഹാം വിമുച്യമാനസ്യ കിമത്ര പരിശിഷ്യതേ ഏതദ്വൈ തത്. ഭാഷ്യമസ്യ ശരീരസ്ഥസ്യ ആത്മനഃ വിശ്രംസമാനസ്യ അവശ്രംസമാനസ്യ ഭ്രംശമാനസ്യ ദേഹിനഃ ദേഹവതഃ. ഒരു മന്ത്രത്തിൽ നിന്നും വേറെ മന്ത്രത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പുതുമയൊന്നും തോന്നത്തില്ല. കാരണം കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്ത മന്ത്രത്തിലും പറയുന്നത് എന്ന് നമുക്ക് തോന്നും. ഒരേ കാര്യം ആവർത്തിക്കുന്നു എന്ന് തോന്നും. ഒരു കണക്കിന് ശരിയാണ്, ഒരേ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷെ അതിൽ പുതുമയുണ്ട് താൻ. അതായത് ഈ ഉപനിഷത്ത് ശ്രവണം എന്ന് പറയുന്നത് നമ്മൾ അന്തർമുഖമായി അതനുഷ്ഠിക്കുകയാണ്. ഓരോ മന്ത്രത്തിനും നമുക്ക് പുതുമ അനുഭവപ്പെടും, അല്ലെങ്കിൽ അനുഭവപ്പെടുത്തും. മുമ്പ് കേട്ട കാര്യം തന്നെയാണ് രണ്ടാമത് വീണ്ടും കേൾക്കുന്നത്. നേരത്തെ പറഞ്ഞു ആത്മാവ്, വീണ്ടും പറയുന്നു ആത്മാവ്, നേരത്തെ പറഞ്ഞു ആത്മാവും ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ, രണ്ടാമത് വീണ്ടും അത് തന്നെ കേൾക്കുന്നു. ജീവാത്മാനം പരമാത്മാവും ഒന്ന് തന്നെ, അത് സർവവ്യാപകമാണ്, അത് സർവാത്മാവാണ്. ഇതിന് രണ്ടാമത് ഒരു തവണ കേട്ട് രണ്ടാമത് കേൾക്കുമ്പോൾ നമുക്കൊരു പുതുമ തോന്നുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ശ്രവണം ശരിയായ വഴിക്കല്ല എന്നാണ്. ശരിയായ രീതിയിൽ നമ്മളിതിനെ ധരിക്കുന്നില്ല എന്നാണ്. ശരിയായ രീതിയിൽ ധരിക്കുകയാണെങ്കിൽ നമുക്കതൊരു പുതുമ അനുഭവപ്പെടും. ആ പുതുമ എന്താണ്? അതായത് അറിവിന്റെ പ്രകാശം, അറിവിന്റെ കൂടുതൽ തെളിമ, അത് നമുക്ക് അനുഭവപ്പെടും. അതാണ് രണ്ടാം ഒരിക്കൽ കൂടി ഒരേ കാര്യം കേൾക്കുന്നതിന്റെ പ്രത്യേകത. അറിഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടി പ്രകാശി, ഒന്നുകൂടി വ്യക്തമാകും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ അറിവിനെ വലയം ചെയ്തിരുന്ന അജ്ഞാന ആവരണം, അതിന്റെ കട്ടി ഒന്നുകൂടി കുറയുക, അതാണ് അതിന്റെ പുതുമ എന്ന് പറയുന്നത്. അത് അനുഭവപ്പെടാത്തിടത്തോളം കാലം നമ്മളിതിനെ അന്തർമുഖമായി വേണ്ടത്ര നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് ധരിച്ചുകൊണ്ടാണ്. അതായത് ഈ ചെയ്യുന്ന പ്രവൃത്തി ഒരിക്കലും നിഷ്പ്രയോജനം ആണെന്ന് ധരിച്ചു കളയുന്നത്. ആവർത്തനം വിരസതയുണ്ടാക്കുമെങ്കിൽ അതിന്റെ അർത്ഥം ശരിയായ രീതിയിൽ ആവർത്തനം നമ്മൾ നടക്കുന്നില്ലെന്നാണ്. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു, നമ്മൾ ആവർത്തിച്ചിട്ടില്ല, മുമ്പോട്ട് പോയിട്ടില്ല എന്നർത്ഥം. അപ്പൊ ശ്രവണം ശരിയായ ദിശയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോ ശ്രുതിയെ ശ്രവിക്കുമ്പോഴും ഓരോ ശ്രുതി മന്ത്രത്തെ ശ്രവിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന അറിവിന്റെ പ്രകാശം കൂടുതൽ കൂടുതൽ പ്രകടമായി തന്നെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്നും ഈ മറ അല്പാൽപമായി നീങ്ങിക്കൊണ്ടിരിക്കും. അതാണ് ഇത് ശരിയായി നടക്കുന്നുണ്ടോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉറങ്ങുന്നതിനെ ഉപകരിക്കത്തുള്ളൂ. അത് ദോഷമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഉറക്കം കുറയുമ്പോഴാണ് ആശ്രമത്തിലേക്ക് സാധാരണ കടക്കുന്നത്. അപ്പൊ ആശ്രമത്തിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് ഉറക്കം കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്, അതുകൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ അങ്ങനെ ഉറങ്ങുമ്പോൾ ഇത് ആരെങ്കിലും കാണുന്നുണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ഞാൻ താമസനാണെന്ന് കരുതും എന്നുള്ള സങ്കോചമൊന്നും കൂടാതെ ധൈര്യമായിട്ടങ്ങ് ഉറങ്ങും. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണരരുത്, പിന്നെ ആ ഉറക്കത്തിന്റെ സുഖം നഷ്ടപ്പെടും. എന്ത് ചെയ്താലും അത് ആത്മാർത്ഥമായി ചെയ്യും. ഉറങ്ങിക്കൊണ്ട് ഉപനിഷത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഉറക്കം വരും. അപ്പൊ പെട്ടെന്ന് മനസ്സിൽ ഇത് ആരെങ്കിലും കാണുന്നുണ്ട്. ഉറക്കമെന്ന് പറയുന്നത് തമോ ഗുണത്തിന്റെ കാര്യമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഉറങ്ങിയാൽ നമ്മളെ താമസിക്കാനായി മറ്റുള്ളവർ വിലയിരുത്തി കളയും. നമുക്കിപ്പോ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്, ഇത് ആരും കാണരുതെന്ന് വിചാരം വരുമ്പോൾ പെട്ടെന്ന് ഉണരും. വീണ്ടും ഉറങ്ങുന്നത് ഉറക്കം നമ്മുടെ അനുവാദം ചോദിക്കാറില്ല, അതുകൊണ്ട് വീണ്ടും ഉറക്കത്തിലേക്ക് പോകും, ഉണരും, തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും. അത് ഒഴിവാക്കി സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങുക. അത്രയൊരു ഗുണം ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മോശമായൊരു കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് മാനസം ഇത്ര വടകം അത് ഇതൊക്കെ ആശ്രയിക്കേണ്ടി വരും. ഇതൊന്നുമില്ലാതെ ഉറങ്ങാൻ കഴിയുമെങ്കിൽ ഇത് നല്ലതാണ്. പക്ഷേ ഇനി അതിനപ്പുറം പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ശ്രവണം ശരിയാകണം. ഇത് നമ്മുടെ ഉള്ളിൽ പതിയും. ഒരു പുസ്തകം വായിച്ചു പോകുന്നത് പോലെയല്ല, ഒരു മതപ്രഭാഷണം കേൾക്കുന്നത് പോലെയല്ല ഉപനിഷത്ത് ശ്രവിക്കുന്നത്. അത് അന്തർമുഖമായി തന്നെ ആത്മനിഷ്ഠമായി തന്നെ ഇതിൻ്റെ ആശയം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നത് നമുക്കൊരു മുതൽക്കൂട്ടായിട്ട് തന്നെ തോന്നും, ഒരു നഷ്ടമായി തോന്നത്തില്ല. അതിന് നമുക്കൊരു പുതുമ തന്നെ അനുഭവപ്പെടും. അവിടെ മനസ്സ് തമസിലേക്ക് പോകത്തില്ല, മറിച്ച് പ്രദക്ഷിണം അത് ഉന്മേഷവത്തായി തന്നെ ഇരിക്കും. അതാണ് എന്റെ പ്രത്യേകത. അസ്യ ശരീരസ്ഥസ്യ ആത്മനഃ വിശ്രംസമാനസ്യ അവശ്രംസമാനസ്യ ഭ്രംശമാനസ്യ ദേഹിനഃ ദേഹവതഃ വിശ്രംസന ശബ്ദാർത്ഥമാഹ ഭാഷ്യത്തിൽ പറയുന്നു. ദേഹാത് വിമുച്യമാനസ്യ ഇതി കിമത്ര പരിശിഷ്യത്തെ അസ്യ ശരീരസ്ഥസ്യ ആത്മനഃ. ഈ ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനായിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആത്മാവിനെ നമ്മൾ കണ്ണടച്ചിട്ട് ഉള്ളിൽ ധ്യാനിക്കാൻ ശ്രമിക്കുന്നത്. കാരണം ശരീരത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. നമ്മുടെ ധാരണ, മനസ്സിന്റെ ധാരണ, നമ്മുടെ ഉള്ളിൽ ആത്മാവ് ഉണ്ടെന്നാണ്. പ്രത്യേകിച്ച് അതിന് ഉള്ളെന്നോ പുറമെന്നോ ഇല്ല, പക്ഷേ ശരീരവുമായിട്ട് തന്നെ ഒരു ബന്ധം, ഒരു ദൃഢമായ ബന്ധം അത് സ്ഥാപിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളതിനെ ഉള്ളിൽ ധ്യാനിക്കുന്നു. അത് വിശ്രംസ മാനസ്യ. മരണം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ്? ഈ ശരീരം വിട്ടിട്ട് ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഇതുവരെ ഇരുന്ന ആത്മാവും ശരീരത്തിന്റെ പുറത്തേക്ക് പോകുന്നു എന്നാണ്, പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ധരിക്കുന്നത്. വിശ്രംസ മാനസ് അവശ്രംസ മാനസ്യ ഭ്രംശ മാനസ്യ, ഇതെന്നും ഭ്രംശിച്ചു പോകും എന്നർത്ഥം. ശരീരത്തെ അത് വിട്ടുപോകും എന്നർത്ഥം. വാസ്തവത്തിൽ ആത്മാവ് ശരീരത്തെ വിടുന്നതല്ല, നമ്മുടെ ബോധത്തിന്റെ ഭ്രംശമാണ് അവിടെ സംഭവിക്കുന്നത്. വാസ്തവം ഈ ശരീരത്തിനുണ്ടായിരുന്ന ആത്മബോധം ഈ ശരീരത്തിൽ നഷ്ടപ്പെടും. ശരീരബോധം നഷ്ടപ്പെടുന്നില്ല, പക്ഷേ ഈ ശരീരത്തിലുണ്ടായിരുന്ന ആത്മബോധം ഈ ശരീരത്തിൽ ഇല്ലാതാവും. അതാണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്. ആർക്ക്? ദേഹിന, ദേഹിക്ക്, ദേഹവതഹ, അതുകൊണ്ടാണ് ദേഹി എന്ന് പറയുന്നത്, ദേഹവാൻ. പലയിടത്തും ഭഗവത്ഗീതയിലും പ്രത്യേകിച്ച് ആത്മാവ് എന്നല്ല പ്രയോഗിക്കുന്നത്, ദേഹി എന്നാണ്. ആത്മാവ് എന്ന് പറയുമ്പോൾ ആ വാസ്തവ സ്വരൂപത്തെ നമ്മൾ ധരിക്കണം, ധരിക്കണമെന്നാണ് വൈപ്പം. ആത്മശബ്ദത്തിന് സ്വരൂപം എന്നാണ് അർത്ഥം. ആരുടെ സ്വരൂപം? ശ്രവിക്കുന്നവന്റെ സ്വരൂപം, അറിവിന്റെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം. പക്ഷെ അത് നമുക്ക് ധരിക്കാൻ, നമുക്ക് ധരിക്കുന്നില്ല, ധരിക്കാൻ കഴിയില്ല എന്ന് പറയില്ല, നമുക്ക് നമ്മളത് ധരിക്കുന്നില്ല. ദേഹി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പഷ്ടമാണ്, ദേഹത്തോടുകൂടിയവൻ, ദേഹബുദ്ധിയുള്ളവൻ, ഈ ശരീരത്തെ കാണുന്ന കരുതുന്നവൻ ആണ് ദേഹി. ദേഹമുള്ളവനെന്ന് വാച്യാർത്ഥം ആണ് ദേഹിനഹ. ഇത് തന്നെയാണ് ഗീതയിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്. ദേഹത്തിൽ ഈ ആത്മബോധം ഉള്ളിടത്തോളം കാലം, ദേഹത്തിൽ താനെന്നുള്ള ബോധം ഉള്ളിടത്തോളം കാലം ഈ ആത്മാവ് ദേഹിയാണ്, ദേഹവാനാണ്. അങ്ങനെയുള്ള ദേഹവതഹ അങ്ങനെന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിൽ നിന്നും ഭ്രംശിച്ചു പോകും. ഈ ശരീരത്തിലുള്ള ദേഹബോധം അവന് നഷ്ടപ്പെടുന്നു. വിശ്രംസന ശബ്ദാർത്ഥമാണ് അടുത്ത്. വിശ്രംസ മാനസ്യാണ് പറയുന്നത്. എന്താണ് വിശ്രംസൻ? പറയുന്നു ദേഹാദ് വിമുച്യ മാനസ്യ ഇതി. ദേഹത്തിൽ നിന്നുള്ള വിമോചനം അതാണ് ശരിക്കുള്ള, ദേഹത്തിൽ നിന്നുള്ള ആ ജീവന്റെ വിമോചനം. വിമോചനം എന്ന് പറയുന്നത് എന്താണ്? ബന്ധനത്തിന് വിപരീതമായിട്ടുള്ളത്, അതാണ് വിമോചനം. ഈ അറിവിന്റെ ദേഹബന്ധനം എന്താണ്? അറിവിന്റെ ദേഹബോധമാണ് ഞാൻ എന്നുള്ള ബോധം, അതാണ്. അപ്പൊ അതിന്റെ വിമോചനം എന്ന് പറയുന്നത് എന്താണ്? ആ ബോധം നഷ്ടപ്പെടുക, അത് തന്നെ മരണം. മരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് അവൻ ഈ ശരീരത്തെ ഞാനെന്ന് അറിയുന്നില്ല, ഇത്രയേ ഉള്ളൂ മരണം. മറ്റേതെങ്കിലും ശരീരത്തെ അറിയുമായിരിക്കും, പക്ഷെ ഈ ശരീരത്തെ പിന്നെ അറിയാൻ പറ്റുന്നില്ല. അതിന് ഈ ശരീരത്തെ വിട്ടുപോകുന്നു എന്ന് പറയുന്നു, ഭ്രംശിച്ചു പോകുന്നു എന്ന് പറയുന്നു. വളരെ ദൃഢമായിരിക്കുകയാണ് ഈ ശരീരം, ആ ബോധം വളരെ ദൃഢമായിരിക്കുന്ന ആ ബോധം ഈ ശരീരത്തെ നഷ്ടപ്പെടും. ആ ബോധം ഈ ജന്മത്തിലുണ്ടായതല്ല, അനന്ത ജന്മങ്ങളിലായി അനന്ത ശരീരങ്ങൾ ദൃഢപ്പെടുത്തിയതാണ്. ആ സംസ്കാരം ഈ ശരീരത്തിലേക്ക് തുടർന്നു എന്നേ ഉള്ളൂ. നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ സംസ്കാരം മറ്റൊരു ശരീരത്തിലേക്ക് ഉറപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതാണ് ജനനം എന്ന് പറയുന്നത്. കിമത്ര പരിശിഷ്യതേ, പിന്നീട് ഈ ശരീരത്തിൽ പിന്നെ എന്ത് ശേഷിക്കും എന്നാണ് പറയുന്നത്. ദേഹബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന പ്രാണാദി കലാപേ ന കിഞ്ചന പരിശിഷ്യതേ അത്ര ദേഹി. ഈ ദേഹബോധത്തെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഈ പ്രാണാദി സമൂഹങ്ങളൊന്നും ന കിഞ്ചന ഒന്നും തന്നെ ന പരിശിഷ്യതേ ശേഷിക്കുന്നില്ല, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. കിഞ്ചന പരിശിഷ്യതി എന്ന ദേഹേ പുരസ്വാമി ദ്രവണേ ഇവ പുരവാസിന അത്ര എന്ന് പറഞ്ഞാൽ ഈ ദേഹേ, ഈ ദേഹത്ത് പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല. ആ ജീവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ദേഹമേ ശേഷിക്കുന്നില്ല. പക്ഷെ ഈ ദേഹത്തെ കാണുന്നവരെ സംബന്ധിച്ച് പറയുകയാണ്, ദേഹത്തിലുള്ള ദേഹബോധം നഷ്ടപ്പെട്ടവനെ കുറിച്ച് ഈ കാണുന്നവൻ നോക്കുമ്പോൾ എന്താണ്? അവിടെ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ആ ജീവനെ ആശ്രയിച്ചിരുന്ന പ്രാണന്മാരോ ഇന്ദ്രിയങ്ങളോ ഒന്നും തന്നെയില്ല. പുരസ്വാമി ദ്രവിണി എന്നർത്ഥം. ഒരു നഗരത്തിൽ ആ നഗരപ്രധാനിയായ രാജാവിനെ ആശ്രയിച്ച് കഴിഞ്ഞ പോലെ ജനങ്ങൾ ആ രാജാവ് നഗരം വിട്ടുകഴിഞ്ഞാൽ, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോകുന്നു. നമ്മൾ പുരസ്വാമി ദ്രവിണേവ പുരവാസിന, പുരവാസികളെല്ലാം പോകും. യസ്യ ആത്മനോ അവഗമേ, ഈ ആത്മാവ് കാരണം ആ പുരസ്വാമിയായിരുന്ന ആ രാജാവ് ആ പുരത്തിന്റെ സർവമായിരുന്നു. ആ രാജാവിനെ ആശ്രയിച്ചാണ് സർവരും കഴിഞ്ഞു. രാജാവ് പോയാൽ പിന്നെ അവിടെ കഴിഞ്ഞിട്ട് കാര്യമില്ല. അതാണ് യസ്യാത്മനോ അഗമേ അപഗമേ, ആത്മാവ് വിട്ടുപോകുമ്പോൾ ക്ഷണമാത്രാ കാര്യകരണ കഥാപരൂപം സർവം ഇതം ഹതബലം വിധ്വസ്തം ഭവതി. ക്ഷണമാത്രാത് കാര്യകരണ കലാപരൂപം സർവമിതം, ക്ഷണം കൊണ്ട് കാര്യകരണ കലാപരൂപം സർവമിതം, കാര്യകരണ സമൂഹം കലാപം സമൂഹം മലയാളത്തിലെ കലാപമാണ്. കാര്യകരണ കലാപങ്ങളെല്ലാം ഈ സമൂഹമെല്ലാം ഇതിന് ഈ ശരീരം ഉൾപ്പെടെ സർവവും സർവമിതം ഹതബലം, ബലം നഷ്ടപ്പെട്ട് വിധ്വംസ്തം വിധ്വസ്തം നശിക്കുന്നു, സർവം നശിച്ചു പോകുന്നു. ഒരു ക്ഷണം കൊണ്ട് ഈ സമൂഹം മുഴുവൻ നശിക്കുന്ന ആ ക്ഷണം തന്നെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. വിനഷ്ടം ഭവതി, അങ്ങനെ നശിക്കുന്നു. ഇതാർക്കും നഷ്ടപ്പെടുന്നു, സഹ അന്യ സിദ്ധ, അവൻ അന്യനാണ്, അവൻ അന്യനാണെന്ന് വ്യക്തമായി. ആർക്കാണോ ഇതെല്ലാം നഷ്ടപ്പെട്ടത് ഒരു ക്ഷണത്തിൽ, അവൻ അന്യനാണ്. അവനാണ് പുരസ്വാമി, അവനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. കാരണം നയേശ്വരൻ അറിയേണ്ടത് മരണത്തെക്കുറിച്ചാണ്. മരണത്തിന് ശേഷം അതിന്റെ സംഭവിക്കുന്നു, എന്താണ് മരണം, അതെല്ലാം ദേവൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിന്റെ മറുപടിയായിട്ടാണ് ഈ മന്ത്രം. മരണം ഇത്രയുള്ളൂ, ഈ ജീവന് ഈ കാര്യകരണ കലാപം നഷ്ടപ്പെടുന്നു, ഇതിന്റെ പൂർണ്ണമായ നാശം, അതാണ് എന്ന് പറയുന്നത്. ആ ജീവൻ അന്യനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ആ ജീവന് നാശം സംഭവിക്കുന്നില്ല, അവൻ വേറിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ് സു അന്യ സിദ്ധ, അവൻ അന്യനാണ്, ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ടവനാണ് എന്ന് പ്രത്യേകം പറഞ്ഞത്. അസ്യ വിശ്രംസമാനസ്യ ശരീരസ്ഥസ്യ ദേഹിനഃ ദേഹാൻ വിമുച്യമാനസ്യ കിമത്ര പരിശിഷ്യതേ ഏതന്വൈതത്. ദേഹാദ് വിശ്രംസമാനസ്യ ദേഹാദ് വിമുച്യമാനസ്യ ശരീരസ്ഥസ്യ അസ്യ ദേഹിനഃ വിശ്രംസമാനസ്യ, ഭ്രംശിച്ചു പോകുന്ന ദേഹാദ് വിമുച്യമാനസ്യ, ദേഹത്തിൽ നിന്നും വിമോചിക്കുന്ന ശരീരസ്ഥസ്യ, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ അസ്യ ദേഹിനഃ, ഈ ദേഹിക്ക് മരണശേഷം കിം അത്ര പരിശിഷ്യത, ഈ ശരീരത്തിൽ അത്ര കിം പരിശിഷ്യത, കിം എന്ന് പറഞ്ഞാൽ നിഷേധാർത്ഥത്തിലാണ്, ഒന്നും തന്നെ ശേഷിക്കുന്നില്ല. ഏതദ്വൈ തത്, ശേഷിക്കുന്നതേതു അതാണ് ഞാൻ എന്നെ ഉപദേശിച്ചു തരുന്നത് എന്നാണ്. അത് നമ്മൾ കൂട്ടിച്ചേർത്തോളും, അത്ര കിം പരിശേഷിത, ഇവിടെ ഒന്നും പരിശേഷിക്കുന്നില്ല എന്നാണ്. ആ ദേഹിക്ക് പിന്നെ ദേഹമില്ല, ഇന്ദ്രിയങ്ങളില്ല, കലാപങ്ങളില്ല, ഒന്നും ഈ ദേഹത്ത് ഒന്നും അവശേഷിക്കുന്നില്ല. പക്ഷെ ശേഷിക്കുന്ന എന്തോ അതാണ് ആത്മാവ്, അതാണ് നിനക്ക് ഉപദേശിക്കുന്നതെന്നാണ്. സ്യാന്മതം പ്രാണാപാനാദ്യ അപഗമാത് ഏവ ഇതം വിധ്വസ്തം ഭവതി നതു തദ്വ്യതിരിക്ത ആത്മ അകം അപഗമാത് പ്രാണാതിപിരേവ ഹി മർത്യോ ജീവതീതി ന ഏതസ്ഥി. ഇവിടെ വേറൊരു തരത്തിൽ നമുക്ക് ചിന്തിക്കാം. കുറച്ചുകൂടി ബാഹ്യമായി സ്ഥൂലമായി ചിന്തിച്ചു കഴിഞ്ഞാൽ മരണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദേഹി അല്ലെങ്കിൽ ഒരു ആത്മാവ് ഈ ശരീരം വിടുന്നു എന്ന് കണക്കാക്കണ്ട. സാധാരണ പറയുന്നു ശരീര കേവലമായ ശരീരശാസ്ത്രത്തെ മാത്രം പഠിച്ച് മനസ്സിലാക്കുന്നവർ പറയുന്ന എന്താണ്, പ്രാണ അപാനാദ്യപകമാ പ്രാണാപാനാദികൾ, ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനും അപാനനും മറ്റിന്ദ്രിയങ്ങളുമെല്ലാം അപകമാത് വിട്ടുപോകും. ഏവൈതം, അതുകൊണ്ടെന്ത് വരുന്നു, വിധ്വസ്കം ഭവതി, ഈ ശരീരം ജീവശൂന്യനായിത്തീരുന്നു, മൃതമായിത്തീരുന്നു, വിധ്വസ്കമായിത്തീരുന്നു. മൃതമായി തീരുന്നു. നത് തദ് വ്യതിരിക്ത ആത്മാഭകമാകും, അതല്ലാതെ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട ഒരാത്മാവ്, ഈ പ്രാണാപാനന്മാർക്കെല്ലാം അപ്പുറമുള്ള ഒരാത്മാവ് ഈ ശരീരം വിടുന്നത് കൊണ്ടല്ല. പ്രാണാതിരേഹി മർത്യോ ജീവതി, ഈ പ്രാണനും അപാനനും കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പ്രാണനും അപാനനുമാണ് ഈ ജീവനെന്ന് പറയുന്നത്, അല്ലാതെ ഒരു ജീവാത്മാവല്ല ജീവൻ. വിദിശ്യാൻ മതം എന്ന് അഭിപ്രായം ചിലർക്കുണ്ട്, ചാർവാകന്മാരും കേവല ഭൗതിക വിജ്ഞാനം മാത്രം ആർജിച്ചിട്ടുള്ളവരുമായ അവർക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ശരീരനാശം അല്ലെങ്കിൽ മരണമെന്ന് പറയുന്നത് ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിവിശേഷം, പിന്നെ പ്രാണനെന്നോ മറ്റെന്തെങ്കിലും പേരിൽ പറയാം, ഭൗതികമായ ഒരു ശക്തിവിശേഷം, ഈ സംഘാതം കൂടിച്ചേർന്ന് ഉണ്ടായ ഒരു ശക്തിവിശേഷം, അത് ഈ സംഘാതത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിച്ഛേദം കൊണ്ട് അത് നഷ്ടപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ഏതുപോലെ ഒരു ദീപം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം അണയുന്നത് പോലെ, കത്തിക്കൊണ്ടിരുന്ന ഒരു ദീപം അണഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് അവിടെ ഒന്നും കാണുന്നില്ല, ആ ദീപപ്രഭ വായുവിൽ വിലയിച്ചു പോകും. അതുപോലെ എന്തോ ഒന്ന് ഈ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ദീപം പോലെയുള്ള ഒരു പ്രകാശം പോലെയുള്ള ഒരു പദാർത്ഥം ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുന്നതാണ് മരണം. പിന്നീട് അവിടെ ഒന്നും ശേഷിക്കുന്നില്ല, ശേഷിക്കുന്നു എന്നുള്ളതിന് പ്രമാണത്തിന്റെ തെളിവില്ല എന്ന് പറയുന്നുണ്ട് ചിലർ. അതായത് ആത്മാവിന്റെ അസ്തിത്വത്തെ അവർ നിശേഷിക്കുന്നു. ശരീരത്തിൽ നിന്ന് അതിരിക്തമായൊരു ആത്മാവില്ല, അല്ലെങ്കിൽ പ്രാണന്മാരിൽ നിന്നും ഇന്ദ്രിയന്മാരിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇവയുടെ സമൂഹത്തിൽ നിന്നും ഇവിടെ സംഘാതത്തിൽ നിന്നും അതിരിക്തമായി ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവില്ല എന്ന് പറയുന്ന ഭൗതികവാദം, അതിനാണ് ഭൗതികവാദം എന്ന് പറയും. ക്രിസ്ത്യാൻ മതം, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ചിലർക്ക്. ഏതത് അസ്ഥി, ഇത് ശരിയല്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് ശ്രുതി പറയുന്നത്. അത് ശ്രുതി വ്യക്തമായി പറയും, നമ്മൾ ധരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഒരു ശക്തി ഈ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതല്ല ഈ ശരീരത്തിന്റെ ജീവൻ എന്ന് പറയുന്നത്. ന പ്രാണേന നാപാനേന മർത്യോ ജീവതി ഗസ്ഥന ഇതരേണതു ജീവന്തി യസ്മിൻ ഏതാ ഉപാശ്രിതൗ. ന പ്രാണേന ഭാഷ്യത്തിൽ നാപാനേന ചക്ഷുരാദിനാവാം മർത്യോ മനുഷ്യോ ദേഹവാൻ കസ്ഥന ജീവതി. ദേഹവാൻ മനുഷ്യ, ദേഹവാനായിരിക്കുന്ന ഈ മനുഷ്യൻ, ദേഹി എന്ന് നേരത്തെ പറഞ്ഞു, മനുഷ്യൻ മാത്രമല്ല സർവ്വപ്രാണികളും, പക്ഷെ ചിന്തിക്കുന്നത് ഇപ്പോൾ മനുഷ്യനാണ്, അതുകൊണ്ട് മനുഷ്യനെ എടുത്തു പറഞ്ഞു. ന പ്രാണേന പ്രാണനെ കൊണ്ടല്ല, നാപാനേന അപാനനെ കൊണ്ടല്ല, ചക്ഷുരാദിനാവ ഇന്ദ്രിയങ്ങളെ കൊണ്ടുമല്ല ജീവതി ജീവിക്കുന്നത്. ന കോപി ജീവതി, അങ്ങനെ ഒരുവനും ജീവിക്കുന്നില്ല. നഹി ഏഷാം പരാർത്ഥാനാം സംഹത്യകാരിത്വ ജീവനഹേതുത്വം ഉപദ്ധ്യതി. അങ്ങനൊരു യുക്തി പറയുകയാണ് ശ്രുതിക്ക് അനുകൂലമായ യുക്തി. എന്താണ് ഏഷാം പരാർത്ഥാനാം, പ്രാണനും അപാനനും ഇന്ദ്രിയങ്ങളും എല്ലാം മറ്റാർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ്, പരാർത്ഥമാണ്, പരസ്മൈ പരാർത്ഥം അന്യനും വേണ്ടി പ്രവർത്തിക്കുകയാണ്. സംഹത്യകാരിത്വം മാത്രമല്ല, ഇവ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അവ എല്ലാം കൂടിച്ചേർന്ന് പ്രാണനും അപാനനും എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. എവിടെയാണോ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം നടക്കുന്നത് അത് മറ്റാർക്കു വേണ്ടിയായിരിക്കും, ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതുകൊണ്ട്. ഇവരെ കൂടിച്ചേർക്കുന്ന ഒരു ശക്തിയാണ്, കൂട്ടിച്ചേർക്കുന്ന ഒരു ശക്തി, അതിനുവേണ്ടി അവരുടെ പ്രേരണ ഇവർക്കുണ്ട്. അതാണ് സംഹത്യകാരിത്വമാണ് അതിന്റെ യുക്തി. പ്രാണാപാനന്മാർ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ജീവനഹേതുത്വം എന്ന ഉപപത്തിരി, ഇതാണ് ജീവൻ എന്ന് പറയുന്നത് യുക്തിയല്ല, യുക്തിക്ക് നിരക്കുന്നതല്ല എന്നർത്ഥം. അതാണ് ഇതിനപ്പുറമായ ഒന്നുണ്ട് എന്നുള്ളതിന് യുക്തി. അതാണ് ഇവ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇവയെ കൂട്ടിച്ചേർക്കുന്ന മറ്റേതോ ഒന്നുണ്ട്, ഒരിടത്തും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് മറ്റാർക്കോ വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നതായി നമ്മൾ കണ്ടിട്ടേ ഇല്ല ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ. അതുകൊണ്ട് ഇവ കൂട്ടിച്ചേർക്കുന്ന ഒന്നും, അല്ലെങ്കിൽ ഇത് ആർക്കു വേണ്ടിയാണോ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒന്നുണ്ട്. അതുകൊണ്ട് മർത്യഹ, മർത്യൻ ജീവിക്കുന്നത് അതിനെ ആശ്രയിച്ചിട്ടാണ്. സ്വാർത്ഥേന അസംഹതേന പരേന കേനചിത് അപ്രയുക്തം സംഹതാനാം അവസ്ഥാനം ന ദൃഷ്ടം. നിങ്ങൾ ഒന്നിനെ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുമ്പോൾ അത് യുക്തിയുക്തമായിരിക്കും. അല്ലാതെ ഒരാൾ അംഗീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചയ്ക്ക് ആവശ്യമുണ്ട്. അത് ചിന്താ വിഷയമല്ല. അതാണ് സ്വാർത്ഥേന അസംഹതേന പരേണ, തന്നോട് കൂടി ചേരുക. അസംഹതമെന്നായിരിക്കുന്ന മറ്റൊരു തന്നോട് കൂടി ചേരാതെ മാറി നിൽക്കുന്ന ഏതോ ഒന്ന്, ഇന്ദ്രിയങ്ങളോടും പ്രാണന്മാരോടും യോജിക്കാതെ അതിൽ ഉൾപ്പെടാതെ അതിൽ നിന്നും മാറി നിൽക്കുന്നതാണ് സ്വാർത്ഥേന അസംഹതേന പരേണ. കേനജി അങ്ങനെയുള്ള ഏതോ ഒന്നിനാൽ അപ്രയുക്തം പ്രേരിപ്പിക്കാതെ, അങ്ങനെ ഒന്നിന്റെ സാന്നിധ്യം കൂടാതെ സംഹതാനാം അവസ്ഥാനം നദൃഷ്ടം. കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒന്നിന്റെ നിലനിൽപ്പ് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. പലതും കൂടിച്ചേർന്നൊരു പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതാരോ ആർക്കു വേണ്ടിയിട്ടാണ്. ഇഷ്ടികയും തടിയും എല്ലാം ഉപയോഗിച്ചൊരു വീടുണ്ടാക്കി. ആ വീട് മറ്റാർക്കു വേണ്ടിയിട്ടാണ്, കാരണം പലത് കൂടിച്ചേർന്നാണ് അവിടെ ഒരു വീടുണ്ടായത്. അപ്പൊ ആ വീട് തീർച്ചയായും ആ വീടുണ്ടാക്കിയ ഒരാൾ കാണും, ആ വീട്ടിൽ താമസിക്കാൻ ഒരാളാണ് ആ വീടിന്റെ ഭോക്താവ് ആയി മറ്റൊരാൾ കാണും. എന്നാലും ഒരു വീടുണ്ടാകത്തുള്ളൂ. നമ്മൾ ഒരു ഭോക്താവില്ലാതെ ഒരു നിർമ്മാതാവില്ലാതെ ഒരു വീട് ലോകത്തുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഒരാത്മാവില്ലാതെ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ കാണുന്നില്ല. അങ്ങനെ കാണുന്നു എന്നൊന്ന് കരുതിയാൽ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തയാണ്. അതുകൊണ്ട് അങ്ങനെ പ്രാണനീ ഇന്ദ്രിയങ്ങൾക്കും അങ്ങനെ ഒരാളിന്റെ ആവശ്യമില്ലായെങ്കിൽ ഒരു നിർമ്മാതാവില്ലാതെ ഒരു താമസക്കാരനില്ലാതെ ഒരു വീടും ഉണ്ടാകും. അങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സംഘാതങ്ങൾ, അതാണ് അടുത്ത് പറയുന്നത് ഗൃഹാധീനാം ലോകേ. നമ്മൾ കണ്ടിട്ടുണ്ട്, ഗൃഹം ഒരിക്കലും ഗൃഹത്തിന് വേണ്ടിയത് സ്വാർത്ഥമാണ്. ഗൃഹം ഗൃഹനായകന് വേണ്ടിയിട്ടാണ്, ഗൃഹവാസിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ കാണുന്നു, വീട് വീടിന് വേണ്ടി ഒരിടത്തും ഉണ്ടാകാറില്ല, തനിയും ഉണ്ടാകാറില്ല. അങ്ങനെ ഗൃഹാധീനാം ലോകേ, വീടും മറ്റും നമ്മൾ കാണുന്നുണ്ട് ലോകത്ത്. സംഘാത പരാർത്ഥത്വ തഥാ, അതാണ് പ്രാണാധീനാമതി സംഹതത്വ. പ്രാണാദികളും എന്താണ്? സംഹതമായിരിക്കുന്നു. അവ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഭവിതം അർഹതി, ഒരു സ്വാമി അതിനും ഉണ്ടാകുന്നു. ഒരു യജമാനൻ ഒരു മറ്റൊന്നിന്റെ ഏതോ ഒന്നിന്റെ ഒരു സാന്നിധ്യം അതിനും ഉണ്ടാകുന്നു. അതാ, അതുകൊണ്ട് ഇതരേണൈവ, മറ്റൊരാൾ സംഹത പ്രാണാദി വിലക്ഷണയും, ആ കൂടിച്ചേർന്നിരിക്കുന്ന പ്രാണാപാനന്മാരിൽ നിന്നും ഭിന്ന സ്വരൂപത്തോടുകൂടിയോ, വിലക്ഷണൻ ഭിന്ന സ്വരൂപത്തോടുകൂടിയോ എന്ന് വെച്ചാൽ ആ സംഘാതമല്ല. സർവേ സംഹതാഹ സന്തോ ജീവന്തി, അതിനെ ആശ്രയിച്ചിട്ടാണ്. സംഘാതമല്ലാത്ത കേവലനായ ഒന്നിനെ ആശ്രയിച്ച് ഈ സംഘാതങ്ങളെല്ലാം നിലനിൽക്കുന്നു. പ്രാണാധാരയന്തി, പ്രാണധാരണം ചെയ്യുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. യസ്മിൻ സംഹത വിലക്ഷണി ആത്മനി, ആ സംഘാത വിലക്ഷണനായിരിക്കുന്ന ജീവാത്മാവ് ആത്മനി സതി പരസ്മിൻ ഏതോ പ്രാണോ പാലോ ചക്ഷുരാദിഭി സംഹതോ ഉപാശ്രു. ആ പരസ്മിൻ, ഇതിനുപരിയായി നിൽക്കുന്നവൻ, പരനായി നിൽക്കുന്നവൻ ആത്മാവ്, ആത്മാവിൽ ഏതോ പ്രാണാപാനോ, ഈ പ്രാണാപാനന്മാർ ചക്ഷുരാദിഭി ചക്ഷുരാദികളോട് കൂടിച്ചേർന്ന് സംഹതോ ഉപാശ്രിതോ, കൂടിച്ചേർന്ന് ആശ്രയിച്ചു നിൽക്കുന്നു. യസ്യ അസംഹതസ്യ അർത്ഥേ, അത് തന്നെ വിശദീകരിക്കുകയാണ്. ആ സംഘാത വിലക്ഷണനായിരിക്കുന്ന ഏകനായിരിക്കുന്ന അവന് വേണ്ടി പ്രാണാപാനാദി സ്വവ്യാപാരം കുന്നൻ വർത്തതേ. പ്രാണാപാനാദികളെല്ലാം സ്വസ്വവ്യാപാരം അവരവരുടെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കഴിയുന്നു. സംഹതഹസ്തൻ സഹ തതോ അന്യസിദ്ധി അഭിപ്രായ. സംഹതന്മാരായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന അതിൽ നിന്നും സ തതോ അന്യ, ആ കൂടിച്ചേരാത്ത ഒരുവൻ, ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരുവൻ അന്യനാണെന്ന് സിദ്ധമായി. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളിൽ നിന്നും പ്രാണാദികളിൽ നിന്നും അന്യനായ ഒരു ആത്മാവുണ്ടെന്നും യുക്തി കൊണ്ട് സമർത്ഥിക്കാം. യുക്തിയെ അംഗീകരിക്കുന്നുവെങ്കിൽ, തത്വവിചാരത്തിന് ആത്മവിചാരത്തിന് യുക്തിയെ സ്വീകരിക്കുന്നു എങ്കിൽ, ആ യുക്തി കൊണ്ട് നമുക്ക് അംഗീകരിക്കാം. എന്താണോ ഈ സംഘാതത്തിന് പിന്നിൽ, ഈ സംഘാതത്തിന് ചൈതന്യം കൊടുക്കുന്ന മറ്റൊന്നിന്റെ സാന്നിധ്യമുണ്ട്, അതിനെയാണ് ഇവിടെ ആത്മാവ്, ജീവൻ, ദേഹി എന്നെല്ലാം പറയുന്നത് എന്നാണ് അതിന്റെ താല്പര്യം. പ്രാണേന നാപാനേന മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിൻ ഏതാ ഉപാശ്രിതൗ.